നമ്മളെ എങ്ങോട്ടാണ് ദൈവം അയച്ചിരിക്കുന്നത്? ലോകത്തിലേക്ക്. എങ്ങനെയുള്ള ലോകത്തിലേക്ക്? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്. കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്ന സാക്ഷ്യമെന്താ? നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. പ്രിയമുള്ളവരെ, ആ തലമുറയിലെ മുഴുവൻ ആളുകളും കളങ്കമുള്ളവരായി തീർന്നപ്പോൾ, ആ തലമുറയിലെ മുഴുവൻ ആളുകളും വക്രതയുള്ളവരായി തീർന്നപ്പോൾ, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് പറയാ, നോഹേ, നീ എൻ്റെ സന്നിധിയിൽ നേരോടെയും നിഷ്കളങ്കതയോടും നടക്കുന്നുണ്ട്. എനിക്ക് അല്പം പ്രതീക്ഷ നിൻ്റെ കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എബ്രായ ലേഖനം 11:7 അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല ദൈവം നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞത്. നോഹയോട് പറഞ്ഞത് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ. 7-ാമത്തെ 1 വാക്യം പുസ്തകം 7-ാമത്തെ 1 വാക്യം അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചു എന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നോഹയുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരു വേർപാടിൻ്റെ ആത്മീയതയാലും. ഇതാണ് വേർപാടിൻ്റെ ഉപദേശം, മറ്റൊന്നുമല്ല. എന്ത്? ഈ ലോകത്തിൽ എല്ലാവരും കളങ്ക ജീവിതം ജീവിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ ജീവിക്കുക. ആ ലോകത്തിൽ പെട്ടുപോകാതെ അവിടെ നിന്ന് അവരെ വേർതിരിക്കുന്നതായ ഒരു പെട്ടകം പണിയുക. പെട്ടകം പണിയുന്നതിന് മുമ്പേ പണിയേണ്ട ഒരു കാര്യമുണ്ട്, അത് കുടുംബം പണിയുകയാണ്. പെട്ടകൻ 2-ാമത് പണിതാൽ മതി. എന്താണ്? ഈ പെട്ടകത്തിൽ ഇവരൂടെ കയറണമല്ലോ. അതുകൊണ്ട് നോഹ എന്ത് ചെയ്തു? നോഹ കുടുംബം പണിതു, പെട്ടകവും പണിതു. പെട്ടകം അവൻ പണിതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ദൈവം അവന് കൊടുത്ത അളവനുസരിച്ച്, ദൈവം പണിതു കൊടുക്കുകയല്ല, ആരാണ്? നോഹയാണ് പണിയുന്നത്. എന്നതുപോലെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പണി നമ്മൾ തന്നെ നിർവഹിക്കണമെന്നാണ്. ഈവൻ യു ഹാവ് ടു ബിൽഡ് യുവർ ഹോം. നമ്മുടെ കുടുംബത്തെ നമ്മൾ പണിയണം. അന്നുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അരുളപ്പാടാണ് അവന് ലഭിച്ചത് അല്ലേ. അവൻ ഈ കാര്യങ്ങളെ അവൻ്റെ ഭവനത്തിൽ പറയുന്ന സന്ദർഭം ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെ വിളിച്ചിട്ട് പറയാം, കുഞ്ഞേ ഇനി വന്നേ, എല്ലാവരും ഇങ്ങനെ വന്നേ, ക്ഷേമേ, ഹാമേ, യാഭത്ത്, ഇങ്ങനെ വന്നേടാ മോനെ. എല്ലാവരും കൂടെ വൈകുന്നേരം ഒരുമിച്ച് കൂടിയിരുന്നു. എടാ, ഇന്നലെ കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് ഒരു കാര്യം ചെയ്യാൻ പോവാന്ന്. എന്താപ്പാ? അതേ, മഴ പെയ്യാൻ പോവുകയാ. മഴയോ? എന്ന് വെച്ചാൽ എന്നാ കാര്യം? അന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? മഴ പെയ്തിട്ടില്ല. അന്ന് വരെ മഴ പെയ്തിട്ടില്ല. അതുവരെ വെള്ളം ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് വരുന്നതേ ഉള്ളൂ. അവരിതുവരെ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം വീഴുന്നത് കണ്ടിട്ടില്ല. അതിനപ്പാ മോനെ, അതെനിക്കും അറിയത്തില്ല, എനിക്കും മനസ്സിലാകുന്നു. ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ടു മീ, ബട്ട് ഐ നോ വൺ തിങ് ഗാഡ് ഹാസ് സ്പോക്കൺ ടു മീ. എനിക്കിത് സെൻസ് ഒന്നും, എനിക്ക് എന്തുവാ, എനിക്കിത് യുക്തിപരമായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല മോനെ, പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു മഴ പെയ്യാൻ പോവാന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ്. ദൈവം പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്യാനാ. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്താണ്? വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നോഹ പറഞ്ഞു, അത് കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നടക്കാൻ പോകയാ. പിള്ളേരെല്ലാം ഇങ്ങനെ വരുന്നിരിക്കുക, പിള്ളേർ ഇതുവരെ കേട്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, പിന്നെ പിന്നെ കർത്താവ് പറഞ്ഞു, അങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭൂമിയിലൊക്കെ വലിയ ജലപ്രളയം ഉണ്ടാകും, അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയണമെന്ന് പറഞ്ഞു. പെട്ടകം പറഞ്ഞു എത്രയും വലിപ്പമുള്ളതാ? ഇറ്റ്സ് എ ബിഗ് ഷിപ്പ് മോനെ, വലിയ പെട്ടകം. അന്നുവരെ ആരും അത്രയും വലിയ പെട്ടകം പറഞ്ഞിട്ടില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ല. നദികളിലൂടെ ഒഴുകുന്ന ചെറിയ ക്യാനോസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ആരെങ്കിലും, പക്ഷെ വലിയ പെട്ടകം. മക്കൾ ചോദിച്ചു, അപ്പോൾ ഈ പെട്ടകം പണിയണമെങ്കിൽ നമ്മൾ കടലിൻ്റെ അടുത്ത് വല്ലതും കൊണ്ടുപോകണ്ടേ? എന്നെ പറഞ്ഞു, വേണ്ട, ഇവിടെ പണിയാനാണ് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇവിടെ പണിതാൽ എങ്ങനെ? അല്ല, കടൽ ഇങ്ങോട്ട് വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകണ്ട, കടൽ ആ ഇങ്ങോട്ട് പോരുമെന്ന്. ഈ പിള്ളേർ ഇത് മുഴുവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവർക്കൊന്നും മനസ്സിലായില്ല. അവർക്കൊന്നും മനസ്സിലാകാൻ, അവരിതെല്ലാം വിശ്വസിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? അവരോട് ദൈവം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഒരു വിശ്വസിക്കാൻ കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുമെന്നുള്ള ബോധ്യം ആ പിള്ളേർക്കുണ്ടായിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ദൈവവുമായി സംസർഗം ചെയ്യുന്ന, ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുംബം പണിതവനല്ല. നിങ്ങളുടെ മക്കൾ പറയുമോ, ഐ നോ വൺ തിങ്, എൻ്റെ അപ്പൻ മണ്ടത്തരം പറയത്തില്ല, അവൻ അപ്പൻ എൻ്റെ അപ്പൻ ദൈവം പറയുന്നത് കേട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് നിങ്ങളുടെ മക്കൾ പറയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു പക്ഷെ കൂട്ടുകാരെല്ലാം ഇവനെ കളിയാക്കി കാണും. ഷുവർ, എടാ വാട്ട് ഈസ് യുവർ ഫാദർ, നിന്റെ അപ്പൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവൻ പറയും, ഈസ് മേക്കിംഗ് എ ഷിപ്പ്. ഷേപ്പ്, വാട്ട് ഇസ് ദാറ്റ്? ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താണ് പടകാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, എത്രയും വലിപ്പം. അവനതിൻ്റെ അളവൊക്കെ പറയുമ്പോഴത്തേക്ക് യുനോ ഇറ്റ് ഇസ് സോ ബിഗ്, നമ്മുടെ മാരുതിക്കാറിൽ ഒരു 20,000 എണ്ണം അതിനകത്ത് കയറ്റി വെക്കാം, അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പെട്ടകമാണ്. യോ, ഇതെന്തിനാണ് പറയുന്നേ എന്ന് പറഞ്ഞു വലിയ ജലപ്രളയം വരാൻ പോകുന്നു. ആര് പറഞ്ഞു? അപ്പൻ പറഞ്ഞു. അപ്പന് എങ്ങനെയാണ് അതറിയാവുന്നത്? ദൈവം പറഞ്ഞു. ഈ പിള്ളേരെ കൂട്ടുകാർ നോക്കിയത് പ്രാന്തൻ്റെ മോൻ എന്ന നിലയിലാണ്. അപ്പം അവൻ നല്ല പിള്ളേരാണ്, പക്ഷെ എന്തോ അവൻ്റെ അപ്പന് വട്ടു പിടിച്ചു പോയി എന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. പക്ഷെ കൂട്ടുകാരത് പറഞ്ഞപ്പോഴും അവർക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ വട്ടു പിടിച്ചൊന്നുമല്ല, ഞങ്ങളുടെ അപ്പന് യഹോവയായ ദൈവത്തോട് സംസാരിക്കുന്നവനാ. ബിൽഡ് യുവർ ഹോം മൈ പീപ്പിൾ. സഹോദരന്മാരെ, നിങ്ങൾ കർത്താവ് നിങ്ങളോട് പറഞ്ഞതനുസരിച്ച് കുടുംബത്തെ പണിയുക. നമുക്ക് നഷ്ടപ്പെടുന്നത് കുടുംബമാണ്. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് വെരി മച്ച് എസൻഷ്യൽ. എല്ലാ വിശ്വാസികളും എല്ലാ ദൈവമക്കളും അവരുടെ കുടുംബത്തെ പണിയുവാനുള്ള തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. നോഹയുടെ തലമുറയിൽ എല്ലാവരും ദൈവവിരുദ്ധമായി ജീവിച്ചപ്പോൾ നോഹ ഒരു കുടുംബം പണിതു.